ഷെസ്റ്റോക്കോവയും ഹാമാനും മുർദെക്കായും ഡയാൻ മക്ഡൊണാൾഡ് എഴുതുന്നു. 2015 വസന്തകാലത്ത് കാനഡയിൽ സ്വഭവനത്തിലായിരിക്കെ സ്വീഡനിലെ സ്റ്റോക്ക്ഹോമിൽ ഒരു ബിസിനസ് കോൺഫറൻസിൽ പ്രഭാഷണം നടത്തുന്നതിനായി എന്റെ ഭർത്താവിന് ക്ഷണം ലഭിച്ചു. ആ യൂറോപ്യൻ ടൂറിനിടെ ദൈവകരുണയുടെ തിരുനാൾ ദിനം ആ തിരുനാളിന്റെ പ്രഭവ കേന്ദ്രമായ പോളണ്ടിലെ ക്രാക്കോവിലെ ദേവാലയവും ശേഷം ഈശോയുടെയും നമ്മുടെയും അമ്മ വീടായ ഷെസ്റ്റോക്കോവ മാതാവിന്റെ തീർത്ഥാടന കേന്ദ്രവും സന്ദർശിക്കാനായിരുന്നു ഞങ്ങൾ ഇരുവരുടെയും ആഗ്രഹം. ഷെസ്റ്റോക്കോവ മാതാവിന്റെ അത്ഭുത ചിത്രത്തെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ആഗ്രഹവും ഞങ്ങൾക്കുണ്ടായിരുന്നു. പ്രൊട്ടസ്റ്റന്റുകാരിയെ കരയിപ്പിച്ച മരിയൻ ചിത്രം. പ്രൊട്ടസ്റ്റന്റ് ഇവാഞ്ചലിക്കൽ സഭാംഗമായിരുന്നു കാനഡ സ്വദേശിയായ ഞാൻ. ഇവാഞ്ചലിക്കലുകൾ മറിയത്തിന് ക്രിസ്മസ് സമയത്തൊഴികെ യാതൊരു പ്രാധാന്യവും നൽകിയിരുന്നില്ല. മാത്രമല്ല, കത്തോലിക്കർ മറിയത്തെ ആരാധിക്കുന്നുവെന്നും എന്നെ പഠിപ്പിച്ചിരുന്നു. എന്നാൽ വിവിധ ഘട്ടങ്ങളിലെ അന്വേഷണ നിരീക്ഷണങ്ങളിലൂടെ ഞാൻ യഥാർത്ഥ സഭയായ കത്തോലിക്ക സഭയെ കണ്ടെത്തുകയും 2007 നവംബറിൽ കത്തോലിക്ക വിശ്വാസം പുൽകുകയും ചെയ്തു. അതിനു മുൻപ് തന്നെ യേശുവിന്റെ അമ്മ മേരിയെക്കുറിച്ച് കത്തോലിക്ക സഭ നൽകുന്ന പ്രബോധനങ്ങൾ ഹൃദിസ്ഥമാക്കി. ലൂക്ക 1:46 മേരി തന്നെക്കുറിച്ച് പറഞ്ഞതിനെക്കുറിച്ച് ഞാൻ ഗാഢമായി ധ്യാനിച്ചു. എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്നാരംഭിച്ച് മാഗ്നിഫിക്കാത്ത് അവസാനിപ്പിക്കുന്നതുവരെ മറിയം ദൈവപിതാവിനെയും യേശുവിനെയും മഹത്വപ്പെടുത്തുകയാണെന്നത് ഞാൻ കണ്ടെത്തി. ഇത്രയും എന്റെ ഒരു ലഘു ചരിത്രം. ഞങ്ങൾ സ്വീഡനിലെത്തി ഭർത്താവിന്റെ ബിസിനസ് കോൺഫറൻസ് പൂർത്തിയാക്കി. സ്റ്റോക്ക്ഹോമിൽ നിന്ന് ജാസ്നഗോര ആശ്രമത്തിലെത്തി വൈകുന്നേരത്തെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു. ദിവ്യബലി കഴിഞ്ഞ സമയം ഞാൻ അറിയാതെ എന്റെ കാലുകൾ ഷെസ്റ്റോക്കോവ മാതാവിനടുക്കലേക്ക് നീങ്ങുന്നു. ശക്തമായ ആകർഷണം. അവളുടെ മുൻപിൽ ഞാൻ കൈകൂപ്പി നിന്നു. എന്നെ സഹായിക്കൂ എന്ന് എന്റെ ഉള്ളം അമ്മയോട് പറയുന്നു. പക്ഷേ എന്തിനു വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതെന്ന് അറിയുന്നതുമില്ല. പരിശുദ്ധ മറിയത്തിന് സഭയിലെ സ്ഥാനത്തെക്കുറിച്ച് ബോധ്യമുണ്ടായിരുന്നെങ്കിലും അമ്മയ്ക്ക് ദൈവസന്നിധിയിലുള്ള മാധ്യസ്ഥ ശക്തിയെക്കുറിച്ച് എനിക്ക് അതുവരെ അറിവുണ്ടായിരുന്നില്ല. അസാധാരണവും അത്ഭുതകരവുമായ ആ ദൈവിക ഇടപെടൽ 20 മിനിറ്റ് സമയം നീണ്ടുനിന്നു. എല്ലാം ശാന്തമായപ്പോൾ കണ്ണുകൾ തുടച്ച് ഞാൻ ഭർത്താവിനെ നോക്കി. എന്തു പറ്റിയെന്ന് അദ്ദേഹം ചോദിച്ചു. ഞാൻ പരിശുദ്ധ മറിയത്തോട് എന്തോ സഹായം ചോദിക്കുകയായിരുന്നു. അത്രമാത്രമേ പറയാൻ കഴിഞ്ഞുള്ളൂ. വളരെ നല്ലത് എന്ന മറുപടി ഉടൻ വന്നു. പിറ്റേന്ന് ക്രാക്കോവിലെ ദൈവകരുണയുടെ ദേവാലയത്തിലെത്തി പ്രാർത്ഥിച്ചു. അതും വലിയൊരു ദൈവാനുഭവമായിരുന്നു. ഞെട്ടിപ്പിച്ച 2 വാർത്തകൾ. തീർത്ഥാടനം പൂർത്തിയാക്കി തിരികെ കാനഡയിലെ വീട്ടിലെത്തിയ ഞാൻ ബെഡ്റൂമിലേക്ക് ഓടിക്കയറി. തറയിൽ സാഷ്ടാംഗം വീണു. അവിടെ കിടന്ന് വാ വിട്ട് കരഞ്ഞു. എന്തിനെന്ന് അപ്പോഴും എനിക്ക് മനസ്സിലായിരുന്നില്ല. നന്ദി യേശുവേ, നന്ദി പിതാവേ എന്ന് കണ്ണുനീരോടെ ആവർത്തിച്ച് പറയുന്നുമുണ്ടായിരുന്നു. ആ കണ്ണുനീർ പ്രവാഹം സങ്കടം മൂലമല്ല, ദൈവികമായ ആനന്ദം കൊണ്ടാണെന്ന് മാത്രമേ എനിക്ക് വ്യക്തതയുള്ളൂ. 2011 വിവാഹിതയായ എനിക്ക് 3 കുഞ്ഞുങ്ങളെ ഉദരത്തിൽ ലഭിച്ചിരുന്നു. എന്നാൽ 3 പേരുടെയും കുഞ്ഞുമുഖങ്ങൾ കാണാനോ അവരെ കരങ്ങളിൽ എടുക്കാനോ ഉള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചില്ല. ഇനിയും ഒരു കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ള ചിന്ത അസ്തമിച്ചിരുന്നു. വൈദ്യശാസ്ത്ര പരീക്ഷണങ്ങളും വേണ്ടെന്ന് വെച്ചു. മാത്രമല്ല, 50 വയസ്സോടടുക്കുന്ന ഞാൻ ഈ പ്രായത്തിൽ അമ്മയാകുമെന്ന് പ്രതീക്ഷിക്കാനും വകയില്ല. എന്നാൽ ഞങ്ങൾ യൂറോപ്പിൽ നിന്ന് മടങ്ങിയെത്തി 4 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ ഗർഭിണിയാണെന്ന് മനസ്സിലായി. അതിനായി പ്രത്യേക മരുന്നുകളൊന്നും എടുത്തിരുന്നില്ല. തികച്ചും സ്വാഭാവിക ഗർഭധാരണം. മുമ്പത്തേതുപോലെ ആകുമോ എന്ന ആകുലത ഞങ്ങളെ അലോസരപ്പെടുത്തിയെങ്കിലും ഞങ്ങൾ പ്രാർത്ഥിക്കാതെ ആദ്യ സന്ദർശനത്തിൽ തന്നെ ഷെസ്റ്റോക്കോവ മാതാവ് സമ്മാനിച്ചതല്ലേ അമ്മ സംരക്ഷിക്കുമെന്ന ഉറപ്പ്. സ്വീഡനിൽ പോകുന്നതിന് 1 വർഷം മുമ്പ് എന്റെ ഇടത് കൈയുടെ അടിഭാഗത്തായി ഒരു മുഴ കണ്ടെത്തിയിരുന്നു. യൂറോപ്യൻ ടൂർ കഴിഞ്ഞെത്തിയപ്പോൾ ഭർത്താവിന്റെ നിർബന്ധപ്രകാരം ബയോപ്സിക്കായി ഡോക്ടറെ കൺസൾട്ട് ചെയ്തു. ഞാൻ ഗർഭിണിയാണെന്നറിഞ്ഞതിന് 3 ദിവസങ്ങൾക്ക് ശേഷം ബയോപ്സി റിസൾട്ടും എത്തി. എനിക്ക് ഇൻവേസീവ് ഡക്ടൽ കാർസിനോമ അഥവാ സ്തനാർബുദം ബാധിച്ചിരിക്കുന്നു. കുഞ്ഞിനെ കൊന്ന് ആരോഗ്യം സംരക്ഷിക്കുക. അമ്മയാകാൻ പോകുന്നതിന്റെ ആഹ്ലാദം ഭയത്തിന് വഴിമാറുന്നുവോ? കുഞ്ഞിനെ നശിപ്പിച്ച് ക്യാൻസർ ചികിത്സ ആരംഭിക്കുന്നതിന് ചുറ്റിലും സമ്മർദ്ദങ്ങൾ. പക്ഷേ കുഞ്ഞിനെ സംരക്ഷിക്കാനുള്ള ആഗ്രഹത്തെ എന്റെ സർജൻ പിന്തുണച്ചുവെന്നത് വലിയ ആശ്വാസവും താങ്ങുമായിരുന്നു. ഞാൻ കീമോയും റേഡിയേഷനും നിരസിച്ചു. എന്റെ കുഞ്ഞും ഞാനും ഷെസ്റ്റോക്കോവയിലെ പരിശുദ്ധ ദേവമാതാവിന്റെ പ്രത്യേക സംരക്ഷണത്തിലും സവിശേഷ ശ്രദ്ധയിലുമാണെന്നതിൽ എനിക്ക് ശക്തമായ ഉറപ്പുണ്ടായിരുന്നു. ചികിത്സ സ്വീകരിച്ചില്ലെങ്കിലും കയ്യിലെ മുഴ നീക്കം ചെയ്യണമെന്ന എന്റെ ആഗ്രഹം സർജൻ സാധിച്ചു തന്നു. അവൾ എല്ലാ കാര്യങ്ങളും നന്നായി ക്രമപ്പെടുത്തുന്നു. ജ്ഞാനം 8:1. എന്നെ ബാധിച്ച ക്യാൻസർ ഗുരുതരവും കോശങ്ങളെ അതിവേഗം ആക്രമിച്ച് നശിപ്പിക്കുന്ന സ്വഭാവമുള്ളതുമായിരുന്നു. മാത്രമല്ല ഹോർമോണുകളുടെ പ്രവർത്തനം അതിതീവ്രമാക്കുന്നു എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. ഗർഭാവസ്ഥയിൽ ഹോർമോണുകളുടെ അളവ് വർദ്ധിക്കും, കൂടുതൽ പ്രവർത്തന നിരതവുമായിരിക്കും. അതിനാൽ കീമോതെറാപ്പി ചെയ്തില്ലെങ്കിൽ ക്യാൻസർ അതിവേഗം 4-ാം ഘട്ടത്തിലേക്ക് വളരാൻ സാധ്യത കൂടുതലാണെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. എസ്തേറിന്റെ ഗ്രന്ഥത്തിലെ ക്യാൻസർ. ആ ദിനങ്ങളിൽ എന്റെ ഭർത്താവ് വിശുദ്ധ ബൈബിൾ തുടർച്ചയായി വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സംഭവങ്ങൾ നടക്കുന്ന അവസരത്തിൽ എസ്തേറിന്റെ ഗ്രന്ഥമാണ് അദ്ദേഹം വായിച്ചുകൊണ്ടിരുന്നത്. എന്റെ ഭർത്താവ് ദുഷ്ടനായ ഹാമാനെ ക്യാൻസറിനോടും നിരപരാധിയായ മുർദ്ദക്കായിയെ ഞങ്ങളുടെ കുഞ്ഞിനോടും തുലനം ചെയ്തു. അതുപ്രകാരം ക്യാൻസറായ ഹാമാനെ തൂക്കിക്കൊല്ലണമെന്നും കുഞ്ഞ് മുർദ്ദക്കായി ജീവിക്കണമെന്നും പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാനും ഭർത്താവും ഓരോ ദിനവും മാറി മാറി രാവിലെ 3 മണിക്ക് ദൈവകരുണയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ആരംഭിച്ചു. ഡോക്ടർമാരെയും നഴ്സുമാരെയും ഞങ്ങളുടെ മുഴുവൻ സാഹചര്യത്തെയും ദൈവകരുണയുടെ സമുദ്രത്തിൽ പൂഴ്ത്തി പ്രാർത്ഥന തുടർന്നു. ഏറ്റവും അടുത്തു കണ്ട അത്ഭുതം, ഞാൻ കീമോയും റേഡിയേഷനും നിരസിച്ചപ്പോൾ എന്റെ ലിംഫാറ്റിക് സിസ്റ്റത്തിൽ ഏതെങ്കിലും ക്യാൻസർ കോശങ്ങൾ ഉണ്ടോ എന്ന് നിർണയിക്കണമായിരുന്നു. അതിനുവേണ്ടി ലോക്കൽ അനസ്തേഷ്യ മാത്രം നൽകി 3 ലിംഫ് നോഡുകൾ നീക്കം ചെയ്തു. ലോക്കൽ അനസ്തേഷ്യയുടെ ശക്തി കുറയുമ്പോൾ വേദനാസംഹാരി കഴിക്കേണ്ടി വരുമെന്ന് സർജൻ ഓർമ്മിപ്പിച്ചു. ഞാൻ വേദനാസംഹാരി കഴിച്ചാൽ കുഞ്ഞിന് ദോഷകരമാകുമെന്നതിനാൽ പെട്ടെന്ന് ഞാൻ ഷെസ്റ്റോക്കോവ മാതാവിന്റെ ഐക്കൺ കരങ്ങളിലെടുത്തു. വേദനയിൽ നിന്നുള്ള മോചനത്തിനായി നിശബ്ദമായി പ്രാർത്ഥിച്ചു. മക്കൾ അപേക്ഷിച്ചാൽ ഉടൻ സഹായിക്കുന്ന വാത്സല്യമുള്ള അമ്മയായ പരിശുദ്ധ മറിയം എന്റെ സഹായത്തിനെത്തി. ശസ്ത്രക്രിയ കഴിഞ്ഞിട്ട് 4 മണിക്കൂറായി. അനസ്തേഷ്യയുടെ ശക്തി കുറഞ്ഞു, എന്നിട്ടും എനിക്ക് അല്പം പോലും വേദന അനുഭവപ്പെട്ടില്ല. ഷെസ്റ്റോക്കോവ മാതാവ് എന്നെ അത്ഭുതകരമായി സുഖപ്പെടുത്തി. അമ്പരപ്പോടെ എന്റെ ഭർത്താവ് പറഞ്ഞു, ഞാൻ ഏറ്റവും അടുത്തു കണ്ട അത്ഭുതമാണിത്. പരിശുദ്ധ അമ്മ ഇത്രയധികം ചേർന്ന് നിൽക്കുമ്പോൾ ബയോപ്സി റിസൾട്ട് നെഗറ്റീവ് ആയിരിക്കുമെന്നതിൽ എനിക്ക് തെല്ലും സംശയമില്ല. ഭർത്താവിന്റെ വിശ്വാസം സത്യമായി ഭവിച്ചു. ബയോപ്സി റിസൾട്ട് നെഗറ്റീവ്. ലിംഫ് നോഡുകളിൽ തെല്ലും ക്യാൻസറിന്റെ ദംശനമില്ല. എന്റെ പ്രതിരോധ ശേഷി പുനഃസ്ഥാപിക്കുന്നതിനും ക്യാൻസറിന്റെ അടിസ്ഥാന കാരണങ്ങൾ നിർമാർജനം ചെയ്യുന്നതിനുമുള്ള കാര്യങ്ങളിലേക്ക് ഞങ്ങൾ നീങ്ങി. February 23 ഷെസ്റ്റോക്കോവ മാതാവിന്റെ സ്വർഗീയ സമ്മാനമായ കുഞ്ഞ് ഞങ്ങളുടെ കരങ്ങളിൽ എത്തിച്ചേർന്നു. ഹാമാനെ സ്വന്തം കഴിമരത്തിൽ തൂക്കിക്കൊന്നുകൊണ്ട് മുർദ്ദക്കായി ജീവിച്ചു. എസ്തർ പേർഷ്യൻ രാജ്ഞിയാകുന്നതിന് മുൻപ് അവളുടെ യഹൂദനാമമായ ഹദാസായിൽ നിന്ന് എടുത്ത അഡേസയും പരിശുദ്ധ മറിയത്തിന്റെ പേരും ചേർത്ത് അഡേസ മേരി എന്ന് ഞങ്ങൾ കുഞ്ഞിന് പേരിട്ടു. അഡേസ മേരി ഞങ്ങളുടെ മകൾ. ഞാൻ ഡയാൻ, ഭർത്താവ് ഹഗ്, മോൾ അഡേസ. കാനഡയിലെ ഒട്ടാവയിൽ സുവിശേഷ ശുശ്രൂഷ ചെയ്യുന്നു. 2020 ഡിസംബറിൽ ഞാനിത് എഴുതുമ്പോൾ മോൾ 5-ാം വയസ്സിലെത്തി. ദൈവത്തിനും ഷെസ്റ്റോക്കോവ മാതാവിനും നന്ദി പറഞ്ഞു തീരായകയാൽ ഞങ്ങൾ മൂവരുടെയും ജീവിതം അമ്മയ്ക്ക് ഞങ്ങൾ തീരെഴുതി കഴിഞ്ഞു. മരിച്ചവരെ ഉയർപ്പിക്കുക മാത്രമല്ല, മരണകാരണങ്ങളെ വേരോടെ പിഴുതെറിയുന്നതും ഷെസ്റ്റോക്കോവ മാതാവിന്റെ പ്രവർത്തന ശൈലിയാണ് എന്ന് ഈ സംഭവം സാക്ഷീകരിക്കുന്നു. ഭൂമിയിലെ സ്ത്രീകളിൽ വച്ച് അത്യുന്നത ദൈവത്താൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവളാണ് നീ. യൂദിത് 13:18.